2024 ഓഗസ്റ്റ് 28 ബുധനാഴ്ച. കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്നും വായിക്കുന്നത് ആർച്ചാലക്ഷ്മി. കെ പങ്കജാക്ഷൻ വിട പറഞ്ഞിട്ട് 12 വർഷം. സാഹസിക സമരങ്ങളുടെ സഹയാത്രികൻ. എഴുതിയത് പ്രാക്കുളം എസ് അനിൽകുമാർ. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലും സമരചരിത്രത്തിലും ജ്വലിക്കുന്ന ഏടുകൾ എഴുതിച്ചേർത്ത് തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ നെടുന്തൂണായി നിലകൊണ്ട കെ പങ്കജാക്ഷൻ കാലയവനികയ്ക്കും പിന്നിലേക്ക് മറഞ്ഞിട്ട് ഇന്ന് 12 വർഷം പിന്നിട്ടു. ചവറയിലെ കരിമണൽ തൊഴിലാളികൾ നടത്തിയ രൂക്ഷ സമരം അടിച്ചമർത്താൻ 1955-56 പനമ്പള്ളിയുടെ തിരുക്കൊച്ചി സർക്കാർ പല ഉപായങ്ങളും പ്രയോഗിച്ചപ്പോൾ സമരമുഖം സെക്രട്ടേറിയറ്റിനു മുന്നിലേക്ക് മാറ്റാൻ തീരുമാനിച്ച RSP നേതൃത്വം സമരനായകനായി നിശ്ചയിച്ചത് അന്ന് 28 വയസ്സു മാത്രമുള്ള കെ പങ്കജാക്ഷനെയായിരുന്നു. ചവറ, കൊല്ലം എന്നിവിടങ്ങളിൽ നിന്നെത്തിയ 300 സമരഭടന്മാരുമായാണ് പങ്കജാക്ഷൻ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിലേക്ക് കുതിച്ചത്. അപ്രതീക്ഷിതമായ മുന്നേറ്റത്തിൽ 4 നിര പോലീസ് വലയം ഭേദിച്ച് അവർ നിയമസഭാ കവാടത്തിനു മുന്നിലെത്തുകയും ചെയ്തു. ഞെട്ടിത്തരിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ലാത്തിചാർജിന് ഉത്തരവിട്ടു. മൃഗീയമായിരുന്നു പോലീസ് മർദ്ദനം. സമരനായകനായ പങ്കജാക്ഷനാണ് പോലീസിന്റെ ക്രൂരതയ്ക്ക് ഏറ്റവും അധികം ഇരയായത്. പങ്കജാക്ഷനെ വളഞ്ഞിട്ട് തല്ലിച്ചതച്ച പോലീസ് സംഘം അദ്ദേഹത്തെ ബൂട്ടിട്ട് ചവിട്ടിയരച്ചു. തൂക്കിയെടുത്ത് കണ്ടോൺമെന്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടും കലിയടങ്ങാത്ത പോലീസുകാർ പങ്കജാക്ഷനെ വീണ്ടും തല്ലി. വിവരമറിഞ്ഞ് നിയമസഭയിൽ പ്രതിപക്ഷ ബഹളമായി. ബേബി ജോൺ, കെ ബാലകൃഷ്ണൻ, TP തോമസ് എന്നിവർ സ്റ്റേഷനിലേക്ക് പാഞ്ഞെത്തി. കോടതിയിൽ നിന്ന് ജാമ്യം തേടി പുറത്തിറങ്ങുമ്പോൾ പങ്കജാക്ഷനെ വീണ്ടും അറസ്റ്റ് ചെയ്യാനായിരുന്നു സർക്കാർ നിർദ്ദേശമെങ്കിലും പോലീസിന്റെ കണ്ണും വെട്ടിച്ച് ബേബി ജോൺ അദ്ദേഹത്തെ പുറത്തെത്തിച്ച് നേരെ ചവറയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. EMS മന്ത്രിസഭയുടെ കാലത്ത് റബ്ബർ വർക്സിൽ നിന്ന് പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കാനുള്ള പണിമുടക്ക് ഒത്തുതീർപ്പാക്കാൻ സർക്കാർ തയ്യാറല്ലെന്നു വന്നതോടെ യൂണിയൻ ജനറൽ സെക്രട്ടറിയായിരുന്ന കെ പങ്കജാക്ഷൻ വ്യവസായ മന്ത്രി KP ഗോപാലന്റെ വസതിക്കു മുന്നിൽ നിരാഹാര സമരം തുടങ്ങി. 8-ാം നാളിൽ പങ്കജാക്ഷനെ പോലീസ് അറസ്റ്റു ചെയ്ത് ആശുപത്രിയിലാക്കി. അവിടെ നിന്നിറങ്ങി മന്ത്രിമന്ദിരത്തിനു മുന്നിൽ നിരാഹാരം തുടർന്ന അദ്ദേഹത്തെ പോലീസ് വീണ്ടും അറസ്റ്റ് ചെയ്ത് ഭ്രാന്തന്മാരെ കിടത്തുന്ന ഒറ്റ സെല്ലിൽ അടച്ചു. 15-ാം ദിവസം അർദ്ധരാത്രി സെല്ലിന്റെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് ഉണർന്ന അദ്ദേഹം കണ്ടത് കേരള കൗമുദി പത്രാധിപർ കെ സുകുമാരനെയും ഒപ്പമുണ്ടായിരുന്ന കെ ബാലകൃഷ്ണനെയുമാണ്. താൻ ഇടപെട്ട് സമരം ഒത്തുതീർപ്പാക്കിയ വിവരം അറിയിച്ച പത്രാധിപർ നൽകിയ നാരങ്ങാനീര് കുടിച്ച് പങ്കജാക്ഷൻ ഉപവാസം അവസാനിപ്പിച്ചു. 1940 രണ്ടാം പകുതി മുതൽ 1950 വരെയുള്ള 1.5 ദശകം സംഭവബഹുലമായ തൊഴിലാളി സമരങ്ങൾക്കും നടുവിലായിരുന്നു പങ്കജാക്ഷൻ. തിരുവനന്തപുരം നഗരസഭയിലെ സ്കാവഞ്ചിംഗ് ഏർപ്പാടിന് അന്ത്യം കുറിക്കാൻ ഇടയാക്കിയ നഗരസഭാ തൊഴിലാളികളുടെ സമരം, ബ്രൈമൂർ വിദുര തോട്ടം തൊഴിലാളി സമരം, ചാലയിലെ ചുമട്ടു തൊഴിലാളി സമരം, സ്വകാര്യ ബസ് തൊഴിലാളി സമരം, ഗവൺമെന്റ് പ്രസ് ജീവനക്കാരുടെ സമരം, ക്ഷേത്ര ജീവനക്കാരുടെ സമരം, ടൈറ്റാനിയം ഫാക്ടറി സമരം, വിജയമോഹിനി മിൽസ് സമരം എന്നിവയുടെയെല്ലാം വിജയത്തിനു പിന്നിൽ പങ്കജാക്ഷന്റെ പങ്ക് വലുതായിരുന്നു. പൊതുമരാമത്ത് തൊഴിൽ വകുപ്പുകളുടെ മന്ത്രിയായിരിക്കെ ഗൂഢതാൽപര്യങ്ങളുള്ളവരെ അകറ്റി നിർത്താൻ അദ്ദേഹം കാണിച്ച ജാഗ്രത ഒട്ടേറെ ശത്രുക്കളെ ഉണ്ടാക്കി. പൊതുമരാമത്ത് മന്ത്രി എന്ന നിലയിൽ സംസ്ഥാന വികസനത്തിന് ആക്കം കൂട്ടുന്ന ഭാവനാപൂർണമായ നടപടികൾ സ്വീകരിച്ചു. കേരള സോഷ്യലിസ്റ്റ് പാർട്ടി KSP സ്ഥാപക നേതാക്കളിൽ ഒരാളായ പങ്കജാക്ഷൻ പാർട്ടിയിലെ പ്രബല വിഭാഗം റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ലയിച്ച 1950 മുതൽ മരണം വരെ 6.5 പതിറ്റാണ്ടുകാലം ആ പാർട്ടിയുടെ അമരക്കാരിൽ ഒരാളായി തുടർന്നു. എൻ ശ്രീകണ്ഠൻ നായർക്കും ബേബി ജോണിനും ശേഷം RSPയുടെ ദേശീയ ജനറൽ സെക്രട്ടറി പദവിയിൽ അദ്ദേഹത്തെ എത്തിച്ചത് പാർട്ടിയോടും തൊഴിലാളിവർഗ പ്രസ്ഥാനത്തോടുമുള്ള അചഞ്ചലമായ ആത്മബന്ധം ഒന്നുകൊണ്ടു മാത്രമാണ്. ദീർഘകാലം RSP സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിയായിരുന്നു ലേഖകൻ. ഫോൺ 9 8 4 7 9 3 0 7 4 1